let's meditate on a few words.
2 Corinthians.
2 Corinthians.
അതിന്റെ 13 അധ്യായം.
Chapter 13.
അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ.
Verses 11 onwards. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏകമനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യനും വന്ദനം ചെയ്യുവിൻ. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.
ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ.
Towards the end of his letter, he's saying that let us greet one another with a holy kiss.
നമുക്ക് പൊതുവേ കുറവുള്ള ഒരു കാര്യമാണ്.
This isn't something that we do usually.
ആദിമ സഭയിൽ അത് വളരെ കോമൺ ആയിരുന്നു.
But in the first churches this was very common.
അവര് കടന്നു വരുമ്പോൾ ഗ്രീറ്റ് ചെയ്യുന്നത് വിശുദ്ധ ചുംബനം കൊടുത്തുകൊണ്ടാണ്.
When they come into the church, they greet each other by giving a holy kiss.
അവർ പിരിഞ്ഞു പോകുമ്പോൾ അവര് ആലിംഗനം ചെയ്ത് വിശുദ്ധ ചുംബനം കൊടുത്തുകൊണ്ടാണ് അവര് മടങ്ങി പോയിക്കൊണ്ടിരുന്നത്.
They do the same when they leave the church as well.
എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് തുടർ വചനങ്ങളിലേക്ക് നമുക്ക് മനസ്സിലാവും.
And we will understand this as we study this further.
നമ്മൾ അതൊരു ട്രഡീഷൻ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അവോയ്ഡ് ചെയ്തത്.
We normally avoid it so that it doesn't become a tradition.
പക്ഷേ അതിനൊക്കെ ഒരു ആഴമേറിയ അർത്ഥമുണ്ട്.
But there is a deeper meaning to it.
എന്നിട്ട് അടുത്ത എഴുതിയാണ്, വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു.
And then he says all the saints send their greetings.
അവസാനിപ്പിക്കുകയാണ് ബെനഡിക്ഷൻ.
And then he ends it with a benediction.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.
May the grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all.
ഇതും നമ്മൾ അങ്ങനെ സാധാരണഗതിയിൽ വളരെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുള്ളൂ.
Even this is something that we seldom use.
സാധാരണ സഭകളിൽ എല്ലാ സഭായോഗവും അല്ലെങ്കിൽ എല്ലാ മീറ്റിംഗുകളും അവസാനിക്കുന്നത് ഈ ഒരു ഒരു ബെനഡിക്ഷനോട് കൂടിയാണ്.
But many other churches end their meetings with this benediction.
ഈ പലതും ചടങ്ങുകളായി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നത്.
We avoid these things that we can avoid it becoming a tradition.
ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു സഹോദരൻ ഒരിക്കൽ ഒരു ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി.
One of our brothers, he visited a home.
ഒരു കാത്തലിക് ഭവനമായിരുന്നു.
It was a Catholic home.
അപ്പം അദ്ദേഹം ഇതുപോലെ ഏറ്റവും അവസാനം നോക്കുന്ന പ്രാർത്ഥിച്ച് നമുക്ക് പോരാൻ നേരം നമ്മൾ സാറിനെ പ്രാർത്ഥിക്കല്ലോ അല്ലെ പ്രാർത്ഥിച്ചു.
He ended his visit by a prayer.
അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചു തുടങ്ങി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ.
And he started praying, our Father in heaven.
അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉടനെ തന്നെ അങ്ങയുടെ നാമം ഊജിതമാകണമേ. അങ്ങനെ പുള്ളിയതൊന്നും അല്ല ഉദ്ദേശം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കും സ്വർഗസ്നായ പിതാവേ ഇവിടെ ഈ ഭവനത്തിൽ വന്നതിനായിട്ട് സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ സ്വർഗസ്നായ പിതാവേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബാക്കി അവരങ്ങ് പൂർത്തീകരിച്ചു, അങ്ങയുടെ നാമം ഊജിതമാകണമേ, അങ്ങോട്ട് രാജ്യം വരണമേ എന്ന്.
He began the prayer by saying, our Father in heaven. But then the people in the household completed the Lord's prayer.
കാരണം അത് ഈ ചടങ്ങുകൾ അങ്ങനെയാണ് പലപ്പോഴും.
Because that is how the tradition is amongst them.
Meaningless repetitions. അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ആവർത്തിച്ച് അർത്ഥമില്ലാത്ത ആവർത്തനങ്ങൾ.
And they repeat words without any meaning.
അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത്.
And that is why we avoid such prayers.
പക്ഷേ ഇതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ് കുറച്ചും കൂടെ.
But it is important to understand the meanings of these things.
ഇവിടെ പറഞ്ഞു വിടുകയാണ്, അവരോട് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ.
He says that may the grace of the Lord Jesus Christ be with you.
എന്താ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ?
And what does that mean? What does the grace of the Lord mean?
ആ ലേഖനത്തിന്റെ തൊട്ട് മുൻപിൽ ആ കൃപ എന്താണ് എഴുതിയിട്ടുണ്ട്?
And it is written in the previous verses.
അതിന്റെ 8th അധ്യായം.
Chapter 8.
അതിന്റെ 9th വാക്യം.
And verse 9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. For you know the grace of our Lord Jesus Christ, that though he was rich, yet for your sake he became poor, so that you through his poverty might become rich.
ഈ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു.
He says that this grace be with you.
എന്താണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ?
And what is the grace of the Lord Jesus Christ?
സമ്പന്നനായിരുന്ന ദൈവം.
The one who was rich.
സമ്പന്നനായിരുന്ന കർത്താവായ യേശുക്രിസ്തു.
The one, the rich Christ.
നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്.
For your sake.
നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ.
The grace by which he became poor to make you rich.
എന്താണ് ആ കൃപ?
And what is that grace?
നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്.
So that you become rich.
ഒന്നിലും കുറവില്ലാത്തവരായിരിക്കേണ്ടതിന്.
So that you have nothing, you don't have anything.
കൃപയിൽ സമ്പന്നരാകേണ്ടതിന്.
To become rich in grace.
ആത്മീയ സമ്പന്നരാകേണ്ടതിന്.
To be spiritually rich in grace.
എല്ലാ വിധത്തിലും ഒരു കുറവില്ലാത്തവരായി തീരേണ്ടതിന്.
So that you are not without anything.
നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ആ കൃപ.
And he became poor for your sake.
രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ.
The second is the fellowship of the Holy Spirit.
ആ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു.
He said let that also be with you.
അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ള കൂട്ടായ്മയാണ്.
And his fellowship is one that is always there.
ഞാൻ പറയാ പലപ്പോഴും നമ്മൾ അതിയും സെൻസ് ചെയ്യാത്ത ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ.
Most of the time we don't sense his fellowship.
നമ്മൾ എത്രത്തോളം അതൊന്ന് സെൻസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ആ കൂട്ടായ്മയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും.
The more we sense his fellowship with us, that is when we become aware and be in fellowship with him.
നിരന്തരം ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്.
He is constantly dealing with us.
ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ,
when I was in Kerala,
അവിടെ ഒരു ജെസിബിയിലെ തൊട്ടടുത്ത് കുറച്ച് മരമൊക്കെ പറിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പേര് വന്നു.
They brought a JCB to uproot a couple of trees.
ഞാൻ അവരോട് സംസാരിച്ചു കുറച്ച് സമയം.
And I was talking to them for a while.
എന്താണ് ചെയ്യുന്നത്?
And I was asking them, what is it that they were doing?
സഭയിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി കംപ്ലീറ്റ്ലി പിന്നെ പിന്നെ സംസാരിക്കത്തില്ലായിരുന്നു.
When I say that I'm part of the church, then they normally don't even start talking.
അതിനെ അവസാനമാണ് സാധാരണ ഇപ്പോ പറയാറുള്ളത്.
And therefore I speak about it only in the end.
ആദ്യം ഞാൻ അവതരിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ ഈ മദ്യപാനികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
But I normally tell them that I am one who is working amongst the alcoholics.
அப்ப அவங்க அடுத்த ചോദ്യം இல்ல கிறிஸ்டியன் ആണോ? ഞാൻ പറയ yes கிறிஸ்டியன் ആണ്.
And they ask am I a Christian and I respond with a yes.
ഞാൻ അവരോട് കുറേ സമയം സംസാരിച്ചു.
I spoke a lot with them.
അവർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
And they kept asking me.
അതില് ഒരു പയ്യൻ അപ്പോൾ തന്നെ വെള്ള.
One of them was already a little drunk.
പുള്ളി ഇങ്ങനെ വണ്ടടിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
And he was hearing me with amazement.
അനിയനും ചേട്ടനും ആണ്.
And they were brothers.
ഒത്തിരി കാര്യങ്ങൾ എന്നോട് ചോദിച്ചു.
There were many things that they asked me.
ഞാൻ അറിയാതെ ഞാൻ സംസാരിക്കും. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ചെറുപ്പക്കാരെ വേണം.
And I was saying that most of them they need youngsters.
പാർട്ടിക്കാർക്ക് ചെറുപ്പക്കാരെ വേണം.
Even the political parties need youngsters.
അവരെ അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് അവരെ കറിവേപ്പില പോലെ അവരെ വലിച്ചെറിഞ്ഞു കളയും.
They use them and then they throw away.
ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
And I was talking to them.
എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല.
I wasn't sure why I was talking to them like that.
അവർ വളരെ ശ്രദ്ധയോട് കൂടി കാര്യങ്ങളെല്ലാം കേട്ട് അവർ കടന്നുപോയി.
And they kept listening to me intently and then they left.
അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ വന്ന അവിടെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാൾ എന്റെ അടുത്ത് വന്നത്.
And after that another person who was working there came to me.
അന്ന് ജോലി അറിയോ എന്ന് ചോദിച്ചു.
And he asked me, do you know them?
ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് കാണാ.
I said I am seeing them for the first time.
അവർ രണ്ടുപേരും പാർട്ടിക്കാരാ.
And he said that they both of them were party members.
അതിയും പറയില്ല 25ഉം 20ഉം വയസ്സുള്ള പിള്ളേരാ.
They were very young, 20 25 years old.
അത് മാത്രമല്ല.
And not just that.
അവർ പാർട്ടിക്ക് വേണ്ടി അടിപിടി ഉണ്ടാക്കി കേസിലെ പ്രതികളാ.
And they are also people who have indulged in certain problems and they have a case against them.
11ഉം 10ഉം പ്രതികളായിരുന്നു. ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ അതിൽ നൂരി. ഇപ്പൊ ഇവർ ഒന്നും രണ്ടും പ്രതികളാ ഈ ചേട്ടനും വന്നു തന്നത്.
There were many other people who were convicted. Now the others have been acquitted. Now only these two remain.
പാർട്ടിക്ക് വേണ്ടിയിട്ട് അടിയുണ്ടാക്കുക പ്രതികളാകുന്ന ആൾക്കാരാണ്.
These are ones who fight for their political parties and have cases against them.
നല്ലോണം മദ്യപിക്കുന്ന സഹോദരങ്ങളാണ്.
And they also get drunk.
അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം ഷോക്കായി.
And I was shocked listening to this.
അപ്പോൾ എനിക്ക് ഒരിക്കലും മനസ്സിലായില്ല ഞാൻ ഇങ്ങനെ ഈ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ സാറിന് സംസാരിക്കാറില്ലാത്ത കാര്യങ്ങൾ കാരണം നമുക്ക് അതോട് വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ.
I normally don't speak about political parties and the things that they do.
അതാണ് പറഞ്ഞു നമ്മൾ പോലും അറിയാതെ നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തി.
The Holy Spirit works in us even without us knowing it.
നമ്മൾ തിരിച്ചറിയാണെങ്കിൽ ആ സെൻസ് ചെയ്യാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാ.
And it is better that we sense his work.
സംസാരിക്കുമ്പോൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടെ തുടങ്ങുകയാണെങ്കിൽ ആത്മാവിനെ നമ്മിലൂടെ ഒഴുകുവാൻ എളുപ്പമാണ്.
Before we speak to someone, if we have that prayer that let the Holy Spirit guide us, then that will be more effective.
എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും.
The words will come out as a river that is flowing.
നമ്മുടെ ഉള്ളിൽ ഇൻവേർഡ് ബീയിങ് അവിടെയാണ് ആത്മാവ് വസിക്കുന്നത്.
The Holy Spirit resides in our inner being.
അവിടെ നിന്ന് ആത്മാവ് സംസാരിക്കാനായിട്ട് തുടങ്ങും.
And from there he will start speaking.
അത് അനേകർക്ക് അനുഗ്രഹമായി തീരും.
and that will be a blessing to many.
And pattanu paranju poyindullo parishuddhaatmaavinte kootaiyam eppozhum avada koodi irikkatte.
And I was just explaining how the Holy Spirit is in constant fellowship with us.
Yan pradhanapettavayittu samsaarikkan uddheshikkunna vaakyam idaanu pidavaya devathinte sneham.
And the main thing that I want to speak about is the love of God.
Pidavaya devathinte sneham,
the love of God the Father.
ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീം അതാ.
And that is the most important theme in the Bible.
പിതാവായ ദൈവത്തിന്റെ സ്നേഹം.
The love of God the Father.
അതിന്റെ ഏറ്റവും വലിയ വെളിപ്പാട് നമ്മൾ കാണുന്നത് ലൂക്കോസ് 15-ലാണ്.
And the biggest revelation of that is seen in Luke chapter 15.
ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണമെന്നാണ് പൗലോസ് എഫേസ്യസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്.
When Paul prayed for the church in Ephesians, he prayed that the church understands how deep his love really is.
നാം ഒത്തിരി ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ഉയരം.
And therefore we should also understand how deep and how wide and how tall and wide his love really is.
അത് ഏറ്റവും അധികം ദൈവസ്നേഹത്തിന്റെ വെളിപ്പാട് വരുന്ന അധ്യായമാണ് ലൂക്കോസ് 15.
And the revelation of that is seen in Luke chapter 15.
നമുക്ക് ലൂക്കോസ് 15 ലേക്ക് ഒന്ന് പോകാം.
Let us turn to that chapter.
നമുക്ക് പരിചയമുള്ള ഭാഗം കേട്ടോ.
It's a part that we know already.
പക്ഷേ ഇത് എത്ര പ്രാവശ്യം കേട്ടാലും മതിവരാത്ത ഒരു ഭാഗമായതുകൊണ്ടാണ് വീണ്ടും ഇത് ഇവിടെ ആവർത്തിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നത്.
And it is a part that no matter how many times we read it still isn't enough.
ലൂക്കോസ് 15-ൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് the prodigal son.
And the most important parable is that of the prodigal son.
ദൂർത്തപുത്രൻ, നഷ്ടപ്പെട്ട മകൻ, അങ്ങനെ പല രീതിയിൽ അതിനെ പറയാറുണ്ട്.
There are many connotations. Some say it as the lost son and some as the prodigal son.
നമ്മൾ ഇതിനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ.
We have heard this many times but let me just explain it once more.
മകൻ, ഇളയ മകൻ പറഞ്ഞു, അപ്പാ സ്വത്തിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം.
The young one told his father, please give me my share of the estate.
വളരെ അപൂർവമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്.
This isn't something that is very common.
ഈ കെന്നത്ത് ബെയ്ലി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഈ മിഡിൽ ഈസ്റ്റേൺ കൾച്ചറും ഒക്കെ ആയിട്ട് ഒത്തിരി ഡീപ് സ്റ്റഡി നടത്തുന്ന ഒരാളാണ്.
There was a man called Kenneth Bailey. He is the one who has studied about the Middle Eastern culture a lot.
അദ്ദേഹം പറഞ്ഞു, മിഡിൽ ഈസ്റ്റേൺ സംസ്കാരത്തിൽ പൊതുവെ എന്താ ഈ ഇങ്ങനെ ചോദിക്കാറില്ല.
He says that in the Middle Eastern culture this is something that is very uncommon.
പക്ഷേ പൈസയൊക്കെ ചോദിക്കുമായിരിക്കും.
They might ask for a little money.
പക്ഷേ വീതം ചോദിക്കത്തില്ല.
But they will never ask for the part of the estate.
വീതം ചോദിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അപ്പന്മാർ വീതം വെക്കുന്നത് തങ്ങൾ മരിക്കാറാകുന്ന സമയത്താണ് ഈ വീതം വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത്.
Normally the inheritance is shared only towards the end of the life of the father.
മൂന്നിൽ രണ്ട് മൂത്ത മോന്, മൂന്നിൽ ഒന്ന് ഇളയ മോന്, അങ്ങനെയാണ് സാധാരണഗതിയിൽ.
Usually it is divided as 2 out of 3 for the elder one and 1 of 3 for the younger one.
അപ്പോൾ മരിക്കാറാകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുള്ളൂ, പൊതുവെ വീതം വെക്കുള്ളൂ.
And this normally happens only towards the end of the life.
വീതം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കൊന്നുമില്ല, കയ്യിൽ കൊടുക്കൊന്നുമില്ല, പറഞ്ഞേൽപ്പിക്കും. ഓക്കെ, നിനക്ക് അവിടുത്തെ 10 സെന്റ്, ഇവിടുത്തെ നിനക്ക് 25 സെന്റ്, ഇങ്ങനെ പറഞ്ഞു വെക്കുകയുള്ളൂ.
And they normally don't give it before the death, they just mention it and keep it that way.
കാരണം ഈ മിഡിൽ ഈസ്റ്റേൺ സംസ്കാരത്തിൽ പ്രത്യേകിച്ചും സ്വത്ത് എന്ന് പറഞ്ഞൊരു കാര്യം നഷ്ടപ്പെടാൻ സമ്മതിക്കത്തില്ല.
In the Middle Eastern culture, wealth is something that they do not want to let go.
എങ്ങനെങ്കിലും കൂട്ടാനേ നോക്കുള്ളൂ, ഒരിക്കലും വിറ്റ് കളയത്തില്ല.
They never sell it off, they only try to multiply it further.
എന്നാൽ ഈ മകൻ വന്ന് സ്വത്തിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് വേണമെന്ന് പറയുമ്പോൾ ഒരു റാഡിക്കൽ ആയിട്ടുള്ള തീരുമാനമാണത്.
But when the younger one asked for his share in the inheritance, that's a radical question.
എന്നതിന്റെ അർത്ഥം അപ്പനെ മരിച്ചവനായിട്ട് കാണുന്നത് പോലെയാണ്.
And that is equal to seeing his father as dead.
യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ മകൻ അവിടെ ഇറങ്ങി കഴിയുമ്പോഴത്തേന് അവരൊരു കല ഉടയ്ക്കും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഇവന് എന്തില്ല, ഈ കുടുംബവുമായിട്ടോ ഈ ദേശവുമായിട്ടോ യാതൊരു ബന്ധമില്ല എന്നുള്ള ചില ചടങ്ങുകളൊക്കെ അവർ ചെയ്യാറുണ്ട്.
usually in their culture, if such an event occurs, what they do is symbolically they would break an earthen pot, which signifies that that son is no longer alive for them.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സ്വത്ത് അവൻ ചെയ്തൊരു കാര്യം ഇതാണ്. എന്താ അവിടെ അവിടെ നമ്മൾ വായിക്കുന്ന ഇതാണ് 13-ാം വാക്യം, ഏറെ നാൾ കഴിയും മുൻപേ ഇളയ മകൻ സകലവും സ്വരൂപിച്ചു എന്നാണ് വായിക്കുന്നത് അതിന്റെ 13-ാം വാക്യം.
And in verse 13 it says, not long after that the younger son got together all he had, set off for a distant country and squandered his wealth.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവൻ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ അവൻ വിറ്റു.
It means that he sold off everything that he inherited.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ, ഇനി എന്നേക്കുമായിട്ട് ഇവിടം കൊണ്ടുള്ള ബന്ധം അവൻ അവസാനിപ്പിക്കുക.
He ends all relationship with that.
അവൻ ഒരിക്കലും മടങ്ങി വരാൻ പറ്റത്തില്ല.
And he can never come back.
കാരണം ബന്ധം ഇവിടം കൊണ്ട് തീരുകയാണ്.
Because he has squandered not just the wealth but the relationship too.
സ്വത്ത് നഷ്ടപ്പെടുന്നു.
He squandered his wealth.
കുടുംബം നഷ്ടപ്പെടുന്നു.
He lost his family.
അവന്റെ ഗ്രാമം നഷ്ടപ്പെടുന്നു.
And he lost his village too.
എന്ന് പറഞ്ഞാൽ അവൻ ആ തീരുമാനം എടുത്തപ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് അവൻ അവിടെ ഇറങ്ങുന്നത്.
So when he took that decision, he had lost everything.
എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു.
And then he lived his life the way he wanted and he squandered away everything.
ദുർനടപ്പുകാരനായി ജീവിച്ചു.
And he lived a life
loose living എന്നാണ് ഈ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി മൂത്തമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഒരു വശത്തെല്ലാം വിറ്റ് നശിപ്പിച്ചു, അത് മാത്രമല്ല ഏറ്റവും മോശമായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ അവൻ പോയി.
So his elder brother blames him, saying that he's not only squandered his wealth away but he also lived a very treacherous life.
എല്ലാം ചെലവഴിച്ച ശേഷം ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായി, മുട്ടു വന്നു തുടങ്ങി, ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു.
And then he relied on another one after he had squandered everything because there was a famine there.
എന്നിട്ട് എന്ത് ചെയ്തു, അവനെ ഒരു ജോലി കൊടുത്ത് വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു.
And he had a job of looking after the pigs.
നമുക്കറിയാം ഇസ്രായേൽക്കാർ സാധാരണഗതിയിൽ പന്നികളെ ഒന്നും അങ്ങനെ വളർത്താറില്ല, അശുദ്ധ മൃഗമാണ് പന്നി. അപ്പൊ പന്നിയെ വളർത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു വളരെ മോശമായ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗരസൈന്യ ദേശത്ത് കർത്താവ് പോകുമ്പം നമുക്കറിയാം ആ പന്നികളിലേക്ക് എന്ത് ചെയ്തു, ഭൂതം പോയിട്ട് പന്നികൾ പോയി മുങ്ങിച്ചത്തു എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്.
The Jews normally don't associate with anything to do with the pigs. So if he has come to this situation, we know what kind of a situation he's got himself into.
ഇവനെ താഴേക്ക് പോകുന്ന അവസ്ഥ എങ്ങനെ പറഞ്ഞിരിക്കുക?
They're referring to a situation that he is and how low he has come to.
എന്തൊരു graphic presentation അല്ല യേശുവിന്റെ storytelling.
Isn't it such a graphic picturization whenever he talks about a certain parable or a story?
തിരുവചനത്തിലെ story ഒക്കെ ഭയങ്കര beautiful അല്ലേ?
All the stories in the scriptures are so beautiful.
നാഥാൻ ദാവീദിനോട് പറയുന്ന story,
the story that Nathan speaks to David.
Amazing. എന്റെ വാതുറക്കും ലോകസ്ഥാപനം മുൻപേ ഉള്ള ഉപമകളെ ഞാൻ അറിയിച്ചു തരുമെന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം.
He talks about a prophecy where he says that all the things that will reveal about Jesus later on.
Yeah, എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, പന്നി തിന്നത വാളവര കൊണ്ട് വയറിറക്കുവാൻ ആഗ്രഹിച്ചു, ആരും കൊടുത്തില്ല.
He even desired to eat the food of the pigs, but then nobody gave that also to him.
അപ്പോൾ സുബോധം വന്നിട്ട് അവൻ,
and then he came to his senses.
Okay. നമ്മൾ ഇത് വായിക്കുമ്പോഴത്തേന് സാധാരണഗതിയിൽ ഇവ മടങ്ങി വരുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഭയങ്കര അനുതാപമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് ഒത്തിരി അനുതാപം, ഭയങ്കര ഒരു റിപ്പന്റൻസ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്.
So we think that when he has come to a situation like this, he has come into a feeling of repentance.
ഇത് വലിയ ആഴമായ റിപ്പന്റൻസ് ഒന്നും അല്ല കേട്ടോ.
I don't think this is a deep repentance.
കാരണം അവന് പറയുന്ന ഇതാണ്, സ്വർഗത്തിലൂടെ കൊണ്ട് പാപം ചെയ്തിരിക്കുന്നു പറഞ്ഞു, പക്ഷെ ഇവന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ആ വേലക്കാരനെ പോലെയായി എല്ലാ ദിവസവും എന്തെങ്കിലും ശാപ്പാടിക്കണം, ഇതാണ് അവന്റെ ഡിപെൻഡൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം.
So he said that I have sinned against heaven, but his intention was to somehow eat something.
എന്നിട്ട് എന്ത് ചെയ്തു, അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നു.
And then he got up and walked towards his father.
ഇനിയാണ് പ്രധാനപ്പെട്ട ഭാഗം.
The most important part is after this.
ദൂരത്തു നിന്ന് അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്നു.
While he was still a long way off, his father saw him and was filled with compassion for him and he ran to his son.
Okay, ശ്രദ്ധിക്കണം. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, തിരുവചനത്തില് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ വെളിപ്പാടുകളിൽ ഒന്ന് ഈ ലൂക്കോസ് 15 ലാണ് പറയുന്ന കാര്യം.
And this is why I said that the revelation of the love of God is mostly revealed in this chapter.
Doorathil ninnu appan avane kandu.
The father saw him at a distance.
Ezhuthirikkana manasalinju.
And it is written that he was filled with compassion.
ഒന്നാമത്തെ കാര്യം എഴുതിയിരിക്കുകയാണ് ദൂരത്തു നിന്നേ അവനെ കണ്ടു.
The first thing is that he saw him at a distance.
എന്താ ഇതിന്റെ അർത്ഥം എന്താ?
And what does that mean?
അപ്പന്റെ മനസ്സ് എപ്പോഴും അപ്പന്റെ ഹൃദയം എപ്പോഴും അവനെ കുറിച്ചായിരുന്നു.
The father was always thinking about him.
രണ്ടാമത്തെ കാര്യം.
And the second thing.
അവനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു.
The moment he saw him, he was filled with compassion.
അടുത്തത് ഓടിച്ചെന്നു.
And next he ran to him.
ബൈബിളിൽ ദൈവം ഓടിയതായി ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല.
In the Bible, nowhere else it is written about whether how God ran to anyone.
ദൈവത്തെ കുറിച്ച് എവിടെയൊക്കെ പ്രസ്താവിക്കുന്നുണ്ടോ അവിടെല്ലാം സിംഹാസനത്തിൽ ഇരുന്ന് വാണരുളുന്ന ദൈവം.
Usually he is referred to as one who sits on the throne and rules.
ദൂതന്മാർക്ക് കമാൻഡ് കൊടുക്കുന്ന ദൈവം.
The one who commands all the angels.
മേഘത്തിന്റെ തേരിൽ സഞ്ചരിക്കുന്ന ദൈവം.
The one who travels on clouds.
കടലിന്റെ മീതെ നടക്കുന്ന ദൈവം.
The one who walks on the oceans.
ആയിരം ആയിരം രഥം ആയിരം ആയിരം അഗ്നി അശ്വങ്ങളുടെ മുകളിൽ ആരൂഢനായിരിക്കുന്ന ദൈവം.
The one who is seated amongst beyond all the thrones.
ഇതാണ് ബൈബിളിൽ ദൈവത്തെക്കുറിച്ചുള്ള പിക്ചർ.
And this is the picture that we usually see in the Bible.
ഇവിടെ യേശു ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പനെക്കുറിച്ച് പറയുമ്പോൾ.
When Jesus is talking about the Father.
ഇതിരിക്കാണ് പിതാവ് ഓടി.
He's saying that the father ran to him.
മധ്യപൂർവ്വ ദേശത്തുള്ള പ്രത്യേകതയാണ് സാധാരണഗതിയിൽ പ്രായമായ ആരും ഓടാറുമില്ല.
Usually this is not something that we see in that culture.
എന്നാൽ ഈ പിതാവ് ഈ മകനെ കാണുമ്പോൾ പിതാവ് ഓടുകയാണ്.
But here we see a father who runs to the son.
ഓടുന്ന ഒരു ദൈവം.
A God that runs.
ഓടുന്ന ഒരു ദൈവം.
A God that runs.
ഇരിക്കുന്ന ദൈവമല്ല.
Not one who sits.
നിൽക്കുന്ന ദൈവവുമല്ല.
Not just stand.
വാഴുന്ന ദൈവവുമല്ല.
Not just the one who rules.
ഓടുന്ന ദൈവം.
But a God who runs.
പിതാവ് ഓടി.
The father ran.
ഇതിക്കാണ് മനസ്സലിഞ്ഞു.
And he was filled with compassion.
എന്താ മനസ്സലിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ?
And what does it mean to be filled with compassion?
മനസ്സലിയ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തതെല്ലാം മറന്നുപോയ എന്നുള്ളതാ.
It means that he forgot everything.
Appan marichennu karidiyathu marannu poi.
He forgot that the father was dead.
Uradhanamayittundayirunna sambathu nashtapettathu nashtapaduthi kalanjathu marannu poi.
He forgot about how he had squandered all the wealth.
Veshimarodu kooda jeevichathu marannu poi.
He forgot how he lived with the prostitutes.
Ippam avana appan avante present condition mathram ചിന്തിക്കുന്നുള്ളൂ.
He's only thinking about his present condition.
അവൻ എന്ത് ചെയ്തു എന്നുള്ളത് അപ്പൻ ഓർക്കുന്നില്ല.
He does not remember what he had done in the past.
അവന്റെ ചെയ്തികളൊന്നും അപ്പന് വിഷയമല്ല.
He's not bothered about what he had done.
അപ്പൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ.
There is only one thing that he's concerned about.
എൻ്റെ മകൻ.
His son.
എൻ്റെ മകൻ.
His son.
എൻ്റെ മകൻ.
His son.
നഷ്ടപ്പെട്ടു പോയ മകൻ.
The son that I lost.
അപ്പൻ ഓടിച്ചിലുകയ.
The father ran towards him.
അദ്ദേഹം പറഞ്ഞത് ദൈവത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ വെളിപ്പാട് ലൂക്കോസ് 15ലാണ്.
That is why I said that the biggest revelation of the love of God is mentioned in Luke chapter 15.
ഒന്ന് തിരിയുന്ന തന്റെ അടുക്കലേക്ക് ഒന്ന് തിരിയുന്ന മകനു വേണ്ടിയിട്ട് ഓടിച്ചെല്ലുന്ന അപ്പൻ.
A father who runs towards the son who even in his heart he decided to return.
അവനെ കണ്ട് മനസ്സലിയുന്ന അപ്പൻ.
A father whose heart was filled with compassion.
അടുത്ത വാക്യം.
And the next verse.
ആ വാക്യത്തിൽ തന്നെ അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.
And towards the end it is written.
മനസ്സലിഞ്ഞ 20-ാം വാക്യം വായിക്കുന്നത് മനസ്സൽ ലൂക്ക് 15:20 മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു.
And after that he ran to his son and threw his arms around him and kissed him.
Embraced him and kissed him. അവന്റെ കഴുത്തിലേക്ക് വീണു എന്ന ചില ഭാഗങ്ങളിൽ ചില എനിക്ക് കിങ് ജെയിംസ് വേർഷൻ തോന്നുന്നു അവന്റെ കഴുത്തിലേക്ക് വീണ് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു.
In some versions I think it's the King James version it says that he fell onto his son and threw his arms around him and kissed him.
ഒരു വാക്ക് എപ്പിപെപ്റ്റോ എന്ന് കണ്ടാ എനിക്ക് തോന്നുന്നു ഗ്രീക്കിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എപ്പിപെപ്റ്റോ.
The Greek translation of that is epipecto.
കെട്ടിപ്പിടിച്ച്
embraced him.
ആദിമസഭയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമായിരുന്നു ഈ വാക്യം.
This is one of the most important verses in reference to the first churches.
അപ്പോസ്തല പ്രവൃത്തിയിൽ
in the book of Acts
ee vakyathinte manifestations udadeeyilla nammal kaanunnundu.
We see the manifestation of this throughout the book.
Ketti pidikkunna devam,
a God who embraces,
moolilekku veedunna devam,
a God who falls on,
chumbikkunna oru devam,
a God who kisses.
Epipepto,
in Greek it is referred to as epipepto.
ഇതേ വാക്യം അപ്പോസ്തല പ്രവൃത്തിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
And this is the same word that is used in the book in the Acts of the Apostles.
അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 10 അധ്യായം,
Acts chapter 10
അതിന്റെ 44 വാക്യം, 10:44, Acts 10:44.
ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും പരിശുദ്ധാത്മാവ് വന്നു.
While Peter was still speaking these words, the Holy Spirit fell upon all those who were listening to the message. And avakku ningal kandu, Spirit fell upon, parishuddhaatmaavu avarude mel veenu.
The Holy Spirit fell upon them.
Ennu paranjal aa doortha putrante allengil nashtapettu poya magante meleki appan veenu enna epipepto adhe vaakku ivide vechirikkana parishuddhaatmaavu avandre meleki veenu.
Just like how the Father fell on the Son, the same word is used when the Holy Spirit fell on all who's on when Peter was speaking.
Ennu paranjal swargathil ninnu oru hugging, സ്വർഗത്തിന്റെ ഒരു ഹഗ് ആരുടെ മേൽ വന്നു? ആ ജാതികളുടെ മേലേക്ക് വന്നു.
It refers to a heavenly hug that came on to the Gentiles.
ആരാ ജാതികൾ?
Who are these Gentiles?
കൊർന്നേലിയസിന്റെ അടുക്കലേക്ക് പോയപ്പോൾ പോകാൻ വേണ്ടിയിട്ട് പത്രോസിന് ദൈവം ഒരു ദർശനം കൊടുക്കേണ്ടി വന്നു.
He had to give a vision to Peter to go to the house of Cornelius.
ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്നു.
He saw a basket that was coming down.
അതിൽ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളുണ്ട്.
And he saw all kinds of animals in it.
എഴുന്നേറ്റ് അറുത്തു തിന്നുക.
And he said that get up and eat from it.
പത്രോസ് പറഞ്ഞു, അശുദ്ധമായതൊന്നും ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല കർത്താവേ.
He said I haven't eaten anything that is unclean.
ദൈവം വിശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് എണ്ണുന്നതെന്ത്?
And God told him everything that I have considered clean, why do you consider unclean?
അശുദ്ധരെന്ന് കരുതിയ ജാതികളെ.
What he thought was the unclean people.
അമ്മോന്റെ മോവാബിന്റെ 10th തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുതെന്നാണ് പ്രമാണം.
And the scripture says that all the tribes of Ammonia and other tribes should not, even their 10 generations later, should not enter the temple.
അങ്ങനെ അശുദ്ധരായ ജാതികളെ,
and the unclean tribes like
പത്രോസ് പത്രോസ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ,
and while Peter was speaking,
പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് വീണു.
The Holy Spirit came on all who heard the message.
പിതാവായ ദൈവം അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചു.
The Father embraced all of them.
പിതാവായ ദൈവം അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചു.
The Father God embraced all of them.
Holy Spirit fell upon them.
The Holy Spirit fell on them.
പരിശുദ്ധാത്മാവ് അവരുടെ മേലേക്ക് വന്ന് വീണു.
The Holy Spirit fell on them.
ആദിവസവരുടെ ചരിത്രമല്ല സഹോദരങ്ങളെ.
And that is the history of the early church.
അവരെ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പവർ ശരിയാണ്, പക്ഷേ പവറിനേക്കാൾ ഉപരി അവർ അനുഭവിച്ചത് പിതാവിന്റെ കെട്ടിപ്പിടുത്തമാണ്.
Beyond the power of the Holy Spirit, what they experienced was the embracement of God.
ആ നഷ്ടപ്പെട്ടു പോയ പുത്രനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന പിതാവിന്റെ ആ അതേ അനുഭവമാണ് ആദിമസഭ അവര് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അനുഭവിച്ചറിഞ്ഞത്.
The early church experienced exactly what the Son experienced when the Father embraced him.
അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായം,
Acts chapter 2.
അവിടെ നമുക്ക് ഇതേ കാര്യം കാണാനായിട്ട് പറ്റും.
We see the same thing there too.
120 പേർ കൂടിയിരിപ്പുണ്ട്.
There were 120 people who had gathered.
അവർ അവസ്ഥ നമുക്കറിയാം.
And we know their condition.
അവനെ ഞാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞവൻ മിടുക്കനായിട്ട് ലീഡർ ആയിട്ട് അവിടെയുണ്ട്.
And there is one who they were a leader amongst them.
അവനെ സംശയിച്ചവരെല്ലാം കൂട്ടത്തിലുണ്ട്.
And many who had doubted him was amongst that crowd.
ഉയർത്തെഴുന്നേറ്റിട്ടും വിശ്വസിക്കാഞ്ഞവർ ആ കൂട്ടത്തിലുണ്ട്.
There were many who were there who didn't believe in his ascension.
ക്രൂശിന്റെ ചൂട്ടിൽ പോലും ഇല്ലാത്തവർ ആ കൂട്ടത്തിലുണ്ട്.
Many who were there who were not there at the time of the crucifixion.
എല്ലാ തരത്തിലുള്ളവരുണ്ട്.
All kinds of people had gathered.
എന്നാൽ പെന്തക്കോസ് നാളിൽ,
but on the Pentecost day,
സ്വർഗ്ഗത്തിന്റെ ഒരു ചുംബനം അവരുടെ മേലേക്ക് വന്നു.
There was a heavenly kiss. kiss that came down on them.
സ്വർഗ്ഗത്തിന്റെ embrace അവരുടെ മേലേക്ക് വന്നു.
A heavenly embrace that they experienced.
പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ശക്തിയോടെ വന്നു.
The Holy Spirit came down on them.
അവിടെ കൊണ്ടും കഴിഞ്ഞില്ല.
And it just didn't end there.
നാലാം അധ്യായം.
And in chapter 4.
പ്രതിസന്ധിയുടെ നടുവിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ.
And when they prayed amongst a difficult time.
വീണ്ടും ആ പിതാവിന്റെ കെട്ടിപ്പിടികൾ അവർ അനുഭവിച്ചു.
They felt the embrace of the Father.
Epipepto parishuddhaatmaavinte kettippiduttam avar anubhavichu.
They experienced the embrace of the Holy Spirit.
Hallelujah. Idayaadima sabha itrayum santoshamulla varayirunna inde kaaranam.
And this is why the early church was so happy.
Ennariyammo?
Do you know why?
Aathmanaravinte jeevithathil namukku kittuna ettavum valiya confidence da enne kettippidikkunna embrace cheyyunna snehikkunna ഒരു സ്നേഹവാനായ പിതാവിനെ കുറിച്ചുള്ള ബോധ്യമാണ്.
When we are filled with the Holy Spirit, we have the conviction that we have a Father who embraces us.
ആ ബോധ്യമാണ്.
And that is the conviction that we have.
അതുകൊണ്ടാണ് പറഞ്ഞത് നിരന്തരം ആത്മാവിൽ നിറഞ്ഞവരാകുവീൻ.
And that is why it is written that we have to be filled with the Holy Spirit.
എഫേസ്യ ലേഖനം 5-ാം അധ്യായം.
In Ephesians chapter 5.
തുടർച്ചയായി ആത്മാവ് നിറഞ്ഞവരാകുവീൻ.
And it is written that we have to be constantly filled with the Holy Spirit.
ഓരോ ആത്മനിറവിന്റെ പ്രത്യേകത ഇതാണ്, ദൈവസ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടും.
We will feel this overflowing of the Holy Spirit.
റോമർ 5:5, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു.
And it is written in Romans 5:5 that we will experience filling of the Holy Spirit.
Hallelujah.
Hallelujah.
Hallelujah. ദൂർത്ത പുത്രന് വേണ്ടത് വീണ്ടും എവിടെങ്കിലും ജയിലിൽ പിടിച്ചുള്ള 3 മാസത്തെ വാസമല്ല അവന് വേണ്ടത്. അവന് വേണ്ടത് ഒരപ്പന്റെ കെട്ടിപ്പിടുത്തമാണ്.
What he did not want was a temporary abode, but the embrace of his father.
അതാണ് അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്.
And that is what transformed him.
എനിക്ക് ചോദിക്കാനുണ്ട്, ഈ അപ്പൻ നാട്ടുകാരെ ചോദിച്ചു കാണും, ഈ അപ്പനെ ഭ്രാന്ത് പിടിച്ചോ?
The onlookers must have asked him, has the father gone mad?
കാരണം നമുക്കറിയാം, ഈ നമ്മുടെ നാട്ടിലെ പ്രത്യേകത അറിയാമോ, ഗ്രാമത്തില് എല്ലാ ഡീറ്റെയിൽസും എല്ലാവർക്കും അറിയാം.
The speciality of these small villages is that everyone knows about everyone.
പണ്ടുള്ള ചരിത്രം അറിയാം.
And they know the history of them too.
ഞാൻ കൊച്ചിനിക്കരോട്ട് നേഴ്സറി ക്ലാസ്സിൽ പോയി ചരിത്രം നിങ്ങൾ എന്റെ നാട്ടിൽ പോയി ചോദിച്ചാൽ അവർ പറഞ്ഞു തരും.
If you go to my hometown and ask about me, they will tell you my history.
എന്റെ അപ്പന്റെ വെല്ലിപ്പന്റെ ചരിത്രം അവർ പറഞ്ഞു തരും.
They will also talk about, they will tell you about the history of my forefathers.
ഗ്രാമത്തിലെ കാര്യം അങ്ങനെയാ.
And that is how it is in villages.
പട്ടണത്തിൽ ഇപ്പോ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് അറിയത്തില്ല.
But in town we don't even know who lives next door.
വെളിയിൽ ആള് കൂടി നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ആരെങ്കിലും ചത്തോ?
If we see a gathering, we may ask, has anybody died?
പക്ഷെ ഗ്രാമത്തിൽ അങ്ങനെയല്ല.
But that's not how it is in the villages.
എല്ലാവർക്കും എല്ലാം അറിയാം.
Everyone knows about everyone.
സ്ഥലം വിറ്റതറിയാം.
They know how, whether you sold a property.
നാട്ടുകാർ കലമുടച്ചതറിയാം.
If you have broken a pot, even that is known to them.
പോയി അവിടെ പോയി ബാംഗ്ലൂർ പോയി എന്തൊക്കെയാ ചെയ്യുന്നത് അതും അവർക്കറിയാം.
They even know what he would have gone and done in Bangalore.
സകലമാന ചരിത്രം അവർക്കറിയാം.
And they know all about us.
അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ മടങ്ങി വരുമ്പോഴത്തേ നോക്കുമ്പോൾ ഓടിച്ചെല്ലുന്ന ഒരു അപ്പൻ.
And in the midst of that, they see a father who runs to the son,
kettippidikkunna oru appan,
and also embraces him.
Avadangonde athrake irundengi pinne manasilakkayirunnu.
And not just embrace,
orane velakkare vilikkiyanu.
And he calls the servants,
pudhi vastram kodupin,
and he directs them to give him a new cloth,
modiri udupin,
give him a new ring,
kaalile cheripidupin,
give him a footwear,
tadipicha kaalakutti arupin,
and prepare a fattened calf.
Athyavasham kaashulla veettile kaatto ee mon.
This person belongs to a rich household.
ആൾക്കാർ ചോദിക്കുന്നത് അപ്പനെ ഭ്രാന്തി പിടിച്ചോ?
And the onlookers asking, are they, is the father gone mad?
ദൈവത്തെ കുറിച്ചുള്ള പിക്ചർ യേശു ഗ്രാഫിക്കലി വരച്ചു കാണിക്കുക.
Jesus is showing us a graphical picture of heaven.
തന്റെ മകനെ കണ്ടപ്പോൾ അവന്റെ മുൻകാല ചരിത്രമെല്ലാം മറന്ന് അവനെ മാത്രം കെട്ടിപ്പിടിക്കുന്ന, അവനോട് എന്ത് കൊടുത്താൽ മതിയാകത്തില്ല അങ്ങനെ ചിന്തിക്കുന്ന ഭ്രാന്തനായ ഒരു അപ്പൻ.
A father who forgets about everything that the son had done previously and only thinks about him, embraces him, and thinks about what to give him.
Is God mad? ദൈവം ഒരു ഭ്രാന്തനാണോ?
We might ask, is God mad?
ദൈവം ഭ്രാന്തനാ, സ്നേഹത്തിന്റെ ഭ്രാന്തൻ.
Yes, he is mad with love.
ആത്മപൂർണൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞൊരു വാക്യം കേൾപ്പുണ്ടോ? ആത്മപൂർണൻ ഭ്രാന്തൻ. The one who is filled with the Spirit, he is mad.
The one who is filled with the Holy Spirit is mad.
അതുപോലെ സ്നേഹത്തിന്റെ ഭ്രാന്ത് കാണുക നമ്മളോടെ.
And therefore we see a madness of love here.
മോതിരം ഇടുന്നു.
We see that he gives him a ring.
അങ്കിയിടുന്നു.
He gives him a new robe.
ചെരുപ്പിടുന്നു.
Gives him a new footwear.
തടിപ്പിച്ച കാളക്കുട്ടി അറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നു.
And we see that there are people who are going to prepare a fattened calf for him.
ഭയങ്കര സന്തോഷം വീട്ടില്.
And there is joy everywhere.
അപ്പന് സന്തോഷം.
The father is happy.
മോന് സന്തോഷം.
The son is happy too.
വേലക്കാർക്ക് സന്തോഷം.
All the servants are happy as well.
കാരണം ഇന്ന് ബീഫാ.
Because they know today we have beef.
മൊത്തത്തിൽ സന്തോഷം.
And everyone is happy.
എന്നാൽ സന്തോഷം ഇല്ലാത്ത ഒരു ഒറ്റയാളുണ്ട് അവിടെ.
But there is one who isn't.
അതുകൊണ്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ തീരത്തില്ല.
And we have to mention about that too.
ഒറ്റയാൾക്ക് മാത്രം സന്തോഷമില്ല.
There was one who wasn't happy at all.
ആർക്കാ അത്?
And who was that?
ആർക്കാ അത്? Second prodigal, രണ്ടാമത്തെ ദൂർത്തപുത്രൻ, അങ്ങനെ വേണം വിളിക്കാനായിട്ട്.
We should refer to him as the second prodigal son.
അപ്പന്റെ കൂടെയുള്ളവനാ.
The one who is with the father.
അവൻ അപ്പന്റെ കൂടെ താമസം.
He is the one who lives with his father.
അപ്പം പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ട്.
And he is the one who is obedient to his father.
ഇരിക്കടാ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇരിക്കും.
He will sit if his father tells him to sit.
നിൽക്കടാ എന്ന് പറഞ്ഞാൽ നിൽക്കും.
He will stand if the father tells him to stand.
പറമ്പിൽ പോയി പണിയടാ എന്ന് പറഞ്ഞാൽ പറമ്പിൽ പോയി പണിയും.
He will go work in the fields if the father commands him.
പശുവിനെ അഴിച്ചുകൊണ്ട് വാടാ എന്ന് പറഞ്ഞാൽ പശുവിനെ അഴിച്ചുകൊണ്ട് വരും.
If he asks him to bring the cow back, he will do that too.
എല്ലാം ചെയ്യുന്നുണ്ട്.
He will do everything.
സന്തോഷമില്ല.
But he doesn't have happiness.
ഞാൻ വിചാരിക്കുന്നു അവൻ വിശുദ്ധിയും വേർപാടുകാരനാണെന്ന് വിചാരിക്കുന്നു.
I think that this is a Puritan, a person who is holy.
സന്തോഷമില്ല.
But he doesn't have happiness.
അവൻ കൃത്യമല്ലാ അനുസരിക്കുന്നുണ്ട്.
He's the one who obeys everything.
നിങ്ങൾ ഇതിന്റെ കോണ്ടെക്സ്റ്റ് വായിക്കുമ്പോൾ അറിയണം, ഇത് പരീശന്മാരും ന്യായശാസ്ത്രിമാരും കൂടി വരുമ്പോൾ അവർ അലിഗേഷൻ പറഞ്ഞു, യേശു പാപികളെയും ചുങ്കക്കാരെയും ഒക്കെ ചേർത്തുകൊണ്ട് അവരോട് ഭക്ഷണം കഴിക്കുന്നു. ആ അലിഗേഷന്റെ മറുപടിയാണ് ഈ പാരബിൾ.
We should understand the context in which this was written. There was an allegation that Jesus had participated in a grain banquet where even the Pharisees and the teachers of the law were part of it.
അതെ, നോക്കി നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം വായിച്ചു നോക്കി. 2-ാം വാക്യം തുടങ്ങുന്ന എങ്ങനെയാ? 1-ഉം 2-ഉം ആ 1-ഉം 2-ഉം വായിച്ചു.
ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ടു അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പെറുപെറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു.
ശ്രദ്ധിച്ചേ നോക്കി, ആരോട് ഈ ഉപമ പറഞ്ഞതിന്റെ കോണ്ടെക്സ്റ്റ് എന്താ?
What is the context in which this parable was spoken?
அவன் நடந்து விசுத்தியும் வேறுபாடுகாரையும் விட்டுட்டு இவன் இப்ப சுங்கக்காரரையும் பாவிகளையும் கூட பட்சணம் கழிக்க, அதான் அலிகேஷன்.
The allegation that is was that he was eating amongst the sinners.
அவரோட പറഞ്ഞ உபமையாயது.
And this is a parable that he spoke in that context.
அவன் வந்து திரിഞ്ഞപ്പോൾ ദൂർത്തപുത്രൻ ഒന്ന് അപ്പന്റെ അടുക്കലേക്ക് ഒന്ന് മടങ്ങി വരാൻ മനസ്സ് കാണിച്ചപ്പോൾ.
And when he took the decision to return to his father,
ellam marannu avante munkala charitram marannu
the father was ready to forget about his past.
Aa magane kandu sandoshichu kettipidikkuna aapan,
a father who was overjoyed seeing him and also embraced and kissed him.
Njan indru picture adutha sam kandu ketto.
I saw a picture in reference to this.
Ee kumuli camp inde avasana divasam.
It was on the last day of the camp at Kumli.
Nan saarna avasana divasam kaanaarilla thaala.
Normally I'm not there on the last day usually.
Ende veedu Kumli aayidond avasana varaikku ninnu.
But because I live there I held on.
Raavile prasangikku ochirumba veetti povu adayirunnu periyadi ende.
We usually preach in the morning and then go home in the evening.
Veettil kuda nikkavillo nu keruthittaa.
Because I could spend some time at home.
ഇപ്പം പ്രായമായപ്പോ ഒത്തിരി തോന്നൽ വന്ന് തുടങ്ങി. വീട്ടിലൊന്നും അധികം നമ്മള് വീട്ടുകാരെ ഒന്നും, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാഴ്ച ബിനുവിന്റെ വീട്ടിൽ നിൽക്കുന്നത്.
This is the first time that I have lived at home for a little over a week.
അപ്പോൾ ഈ ക്യാമ്പിന്റെ അന്ന് ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ,
and when I saw on the last day of the camp,
സഹോദരന്മാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്.
All the brothers were standing.
ഞാൻ ഇച്ചിരി ലേറ്റ് ആയി, കാരണം ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി.
I was a little late because I was talking to someone.
ലാസ്റ്റ് സെഷന്റെ ലാസ്റ്റ് ഭാഗം.
It was the last part of the last session.
നമ്മുടെ സഹോദരന്മാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു.
All the brothers were standing.
Abraham brother ഉണ്ട്.
There was Abraham brother.
Shinu brother ഉണ്ട്. Shinu brother.
There was Shinu brother as well.
കുമളി എന്ന ബെന്നിച്ചാൻ ഉണ്ട്.
And there was Benny brother as well.
പിന്നെ നമ്മുടെ സഹോദരന്മാരുണ്ട്.
And our brothers as well.
പിന്നെ അവിടുത്തെ തമിഴ്നാട്ടിലെ പാസ്റ്റേഴ്സ് ഉണ്ട്.
And the pastors from Tamil Nadu.
അവരിങ്ങനെ സ്റ്റേജിന്റെ മുമ്പിൽ അവരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്.
And all of them were standing in front of the stage.
ഒരു സൈഡിൽ നിന്ന്.
And from the other side.
ഈ ക്യാമ്പ് കൂടി ആൾക്കാർ.
The people who attended the camp.
ഓരോരുത്തർ ക്യൂ ആയിട്ട് വന്നു.
They were coming up in a queue.
ഈ നിരന്നിരിക്കുന്ന ഓരോ സഹോദരന്മാരും അവരെ ഹഗ് ചെയ്തു കെട്ടിപ്പിടിച്ചു.
And all these brothers were embracing them one at a time.
അതൊരു ബ്യൂട്ടിഫുൾ സൈറ്റ് ആയിരുന്നു കേട്ടോ.
And that was a beautiful sight to see.
ഈ വരുന്നതിന്റെ അകത്ത്
കഴിഞ്ഞ ദിവസം ചീത്ത വിളിച്ചവനുണ്ട്.
And there are many people who use bad words.
ഒന്നാം ദിവസം ബോധമില്ലാതെ ക്യാമ്പി വന്നവനുണ്ട്.
Some of them were even unconscious.
ഇടയ്ക്കിടെ നിന്ന് ചാടിപ്പോയവനുണ്ട്.
Some who even escaped.
അവിടെ പ്രശ്നം ഉണ്ടാക്കിയവരുണ്ട്.
People who made problems.
എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് കൂട്ടത്തിൽ.
All kinds of people were there.
ഈ ഓരോ സഹോദരന്മാരും അവരെ കെട്ടിപ്പിടിക്കുക, യാത്ര പറയുക.
And they were bidding adieu by embracing each one of them.
Beautiful sight ആയിരുന്നു.
It was a wonderful sight.
ഒരു മുൻപന്ത ഡ്രഗ് പെഡ്ലേഴ്സ് ഉണ്ട് അതിന്റെ അകത്ത്.
And there are even drug peddlers amongst them.
അവന്റെ അകത്ത് ഒന്നാന്തരം എന്നെ കുറ്റവാളികളുണ്ട്, കേസ് ഉള്ളവരുണ്ട്.
They were even criminals.
നമ്മുടെ സഹോദരന്മാര് അതൊന്നും ചിന്തിക്കാതെ അവരുടെ കഴുത്തിനെ കെട്ടിപ്പിടിച്ച് അവരെ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച, ഒരു ബ്യൂട്ടിഫുൾ സൈറ്റ് ആയിരുന്നു.
But they didn't consider all that. They just embraced them and were bidding goodbye.
ഞാൻ ഇച്ചിരി മാറി നിൽക്കുകയായിരുന്നു.
I was just standing a little aside.
പരീക്ഷമാരുടെ കാറ്റഗറിപ്പെട്ട ആളാണല്ലോ, ഇച്ചിരി മാറി
നിൽക്കുന്നത്.
ഇങ്ങനെ കെട്ടിപ്പിടിച്ചു.
And all of them were embracing them.
കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ,
And after some time I saw,
ഞാൻ നിൽക്കുന്നിടത്ത് ഈ സഹോദരന്മാർ ഒത്തിരി പേര് വരുന്നു.
And all these brothers were coming to where I was standing.
അവർ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു.
And all of them started hugging me.
എന്നോട് പറഞ്ഞു, മറക്ക മുടിയാതെ പാസ്റ്റർ, നിങ്ങൾ ചിന്ത വാർത്തകൾ അത് ഉയിര് പോളേക്കും വരെ അതിരിക്കും എന്ന് തമിഴിൽ അവരിങ്ങനെ പറഞ്ഞു.
And they said that we will never forget all the words that you spoke to us.
അത് എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു.
And it was something that I needed.
കാരണം ഞാൻ ഈ കുറച്ച് നാളുകൾ എൻ്റെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഈ പ്രസംഗിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. കാരണം എത്ര വർഷമായിട്ട് പ്രസംഗിക്കുക.
Because I used to think recently that what is the point in all these messages.
ഇതൊന്നും എന്നാ പറഞ്ഞു, ഇതൊന്നും വലിയ എഫക്റ്റ് ഒന്നും കാണുന്നില്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലിടയ്ക്ക് ഒന്ന് കയറി വന്നായിരുന്നു.
I had this thought that all the messages that I was giving was not being effective.
പക്ഷേ ആ സഹോദരന്മാർ വന്ന് കെട്ടിപ്പിടിച്ച് ആ വചനം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പറയുന്ന വചനത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴുള്ള ശക്തി അത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു.
But when they told this to me, I understood that through the words that we speak, when the Holy Spirit works, the impact is amazing.
ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രസംഗിക്കുന്ന, പക്ഷെ അത് കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇവിടെ ഈ ക്യാമ്പിൽ ഏറ്റവും ഉഴപ്പനായ, ഏറ്റവും കുറച്ച് കാര്യം ചെയ്യുന്ന ഒരാൾ ഞാനാണ്, കാരണം ആ പാടുള്ള പരിപാടി പ്രസംഗമുള്ളൂ.
And I usually think that I'm not very effective because the only thing that I do in that camp is give a message.
ഞാൻ നോക്കുമ്പോൾ സഹോദരൻ ബെനിഷ് പറന്ന് കിടക്കുകയാണ്, അവിടെ കിച്ചണിലെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നു, സഹോദരിമാർ അവിടെ നിന്ന് അരിയുന്നു, വേറെ ബെനിച്ചാനത് വഴി ഓടുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഉഴപ്പനായിട്ടുള്ള ഒരേ ഒരാൾ ഞാനുണ്ട്. ആകെപ്പാട് ഒരു പ്രസംഗവും പറഞ്ഞ് ഉച്ചയാകുമ്പോൾ വീട്ടിൽ പോകുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ.
Because I was seeing that many others, brothers and sisters, were doing lots of things, and the only thing that I was doing was giving a message in the morning and then going home by evening.
ഞാൻ പറഞ്ഞു, കർത്താവേ, എന്ത് ഒരു ഒരു ഇതൊന്നും വലിയ കാര്യമില്ലല്ലോ, കാരണം അതുപോലെ ഒരേ പ്രസംഗമല്ലേ ഈ പറയുന്നേ.
So I was telling God, what is in it, is it being even effective?
സഭയിലൊക്കെയാണ് പിന്നെ പുതിയൊരു പ്രസംഗം പറയാം, കാരണം ഈ ആ ആൾക്കാരോട് വരുന്ന ആൾക്കാരോട് ഇനിയിപ്പോ നമ്മൾ പുതിയ പോയിന്റ് അടിച്ചിടുന്നു കാര്യമില്ല, കാരണം ഇവർക്ക് ഒരു ബോധവും ഇല്ലാതെയാണ് അവരോട് വന്നിരിക്കുന്നത്.
In the church we can talk about new things, but then amongst these people, what can I say beyond the usual things? But then God taught me something.
പരിശുദ്ധാത്മാവിൽ പറയുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരുടെ ഉള്ളിൽ ഒരു ക്രിയ ചെയ്യും.
But God taught me that even the little words that we use, the Holy Spirit uses to make it really effective.
അപ്പോൾ ഞാൻ എൻഗേജ്മെന്റിനെ പ്രസംഗിച്ചോടെ.
So I spoke in an engagement there.
അവിടെ ആഷ്ലി മോളുടെ എൻഗേജ്മെന്റിന് ഞാൻ പ്രസംഗിച്ചു.
I spoke during the engagement of Ashley.
പ്രസംഗിച്ചു ഞാൻ ഓർത്തി, എന്തിനാ പ്രസംഗിച്ചു, ഇതൊന്നും ഒരു പ്രയോജനമില്ലല്ലോ.
And after that I was thinking, what is the use of all of this?
എന്റെ മനസ്സിൽ ഒരു ചിന്ത ഇങ്ങനെ കുറച്ച് കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് ഇച്ചിരി കാലമായി എന്ന് എനിക്ക് തോന്നുന്നു.
And this thought has been in my mind for a while.
ഞാൻ ഓർത്തു, എന്തിനാ പ്രസംഗിച്ചു.
I was wondering, why am I even giving these messages?
ഞാൻ കല്യാണത്തിന് പോകുന്നില്ല എന്ന് കരുതിയാണ്, പക്ഷേ യാദൃശ്ചികമായി ഞാൻ നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കല്യാണത്തിന് പോയി.
I was not planning to go to the wedding, but since I was in Kerala, I did attend it.
കല്യാണമെല്ലാം തീർന്ന് ഞാൻ ഇങ്ങനെ ബാബുച്ചേനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ,
after the wedding I was talking to a brother Babu.
ഒന്ന് രണ്ട് സഹോദരന്മാരുടെ അടുത്ത് വന്നു.
Two or three brothers came up to me.
അവർ എന്നിട്ട് പറഞ്ഞു, ആ കഴിഞ്ഞ എൻഗേജ്മെന്റ് പ്രസംഗിച്ചല്ലോ, ഞങ്ങൾ ഉണ്ടായിരുന്ന എൻഗേജ്മെന്റിന്, ഒരു നാട്ടിൽ നിന്നുള്ളവരാ, അത് ഞങ്ങൾക്ക് വളരെ ഒരു ബ്ലെസ്സിംഗ് ആയിരുന്നു.
And they told me that what you spoke in the during the message in the engagement, that was very impactful.
Appa njan chichu, ningal ede churchina?
And I asked them, from which church are you from?
Avaru paranju, njangal Marthomakkaran nu paranju.
And they said that we are from the Marthoma church.
Appa njan paranjathu, ചില കാര്യങ്ങളിൽ ദൈവം എനിക്ക് അഷുറൻസ് തന്ന, കാരണം അല്ലെങ്കിൽ എന്റെ കാര്യം പോക്കാവുന്ന ഓർത്തപ്പം ദൈവം മറ്റേ എന്നോട് സംസാരിച്ചതാ.
maybe this is a way of assuring myself, and that's why God sent these people to me.
Njan parnathu nammal kettippidikkunna aa kettippiduthu undallo adu polum, it means a lot.
Even the little hug that we give here and there, that also means a lot.
Namukku palagi parichayathu kondu namukku adhiyam thonunnillayirikkam.
We don't feel the impact of it because it's something that we do very usually.
Aasleshathinte artham enna ariyamo?
Do you know the meaning of an embrace?
Enna ariyamo?
Do you know what the meaning is?
Swargiya pidavu onnu orkunnillenna ayinte artham.
It means that the Father doesn't remember our past.
കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ ഒരു പാപങ്ങളും കണക്കിടുന്നില്ല.
He doesn't consider all the sins that we committed in the past.
അതുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആത്മാവിന്റെ നിറവാ.
And that is why we need the fulfilling of the Holy Spirit.
ഓരോ പ്രാവശ്യവും ആത്മാവിൽ നിറയപ്പെടുമ്പോൾ നാം തിരിച്ചറിയുന്ന ഒരു സത്യം ഇതാണ്, സ്വർഗത്തിൽ നിന്ന് പിതാവ് നമ്മെ വീണ്ടും കെട്ടിപ്പിടിക്കുക.
And every time we are filled with the Holy Spirit, we should be convicted that it is the Father who is embracing us.
നീ എനിക്ക് വിലയേറിയവനാണ്.
You are worthy to me.
നീ എനിക്ക് ബഹുമാന്യനാണ്.
You are honored to me.
നീ എനിക്ക് വിലപ്പെട്ടവനാണ്.
You are wealthy for me.
ഇതാ സഹോദരങ്ങളെ ക്രിസ്തീയ ജീവിതം.
And this is the Christian life.
എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണേ.
And we should pray for the fulfillment of the Holy Spirit.
അതൊരു പക്ഷേ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കണ്ണുനീരായിരിക്കാം ആത്മനിറവിന്റെ അടയാളം.
It could be a teardrop that falls when we read the word of God.
ഒരു പക്ഷേ ആരാധിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായിട്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് സ്തുതിക്കുന്നതായിരിക്കും ആത്മനിറവിന്റെ ഒരു എക്സ്പ്രഷൻ.
Or it could be the overflowing of the love that we feel in the hearts when we are worshiping.
ഒരു പക്ഷെ ഒന്നും മിണ്ടുന്നില്ല, പക്ഷെ എങ്കിൽ പോലും ഉണ്ടല്ലോ ഹൃദയത്തിന്റെ ആഴത്തിൽ ആ ദൈവസ്നേഹത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഉണ്ടാകുന്നതായിരിക്കാം അതിന്റെ എക്സ്പ്രഷൻ.
We might also experience an overflowing of the love when we are not even saying anything.
നമുക്ക് വേണ്ട തുടർച്ചയായ ആത്മനിറവിന്റെ അനുഭവമാ.
And we need a constant filling of the Holy Spirit.
എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്.
A father who loves me.
എന്നെ അറിയുന്ന ഒരു അപ്പനുണ്ട്.
A father who knows me.
പാപങ്ങൾ ഓർക്കാത്ത അപ്പൻ.
A father who doesn't remember my sins.
പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന അപ്പൻ.
A father who forgives all my sins.
എനിക്ക് പുതിയൊരു തുടക്കം തരുന്ന അപ്പൻ.
A father who gives me a new beginning.
A new beginning, ഒരു പുതിയ തുടക്കം.
A new beginning.
അവിടുന്ന് second chance in the Deva.
He is a God who gives second chances.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും